ഓം ശാന്തി. 30/11/2024 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, മകൻ അച്ഛനെ പ്രത്യക്ഷമാക്കും. തന്റെ മതം മന്മത്ത് ഉപേക്ഷിച്ച് ശ്രീമതത്തിലൂടെ നടക്കും. അപ്പോൾ ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. ചോദ്യം: ഏതു കുട്ടികളുടെ രക്ഷയാണ് ബാബ അവശ്യം ചെയ്യുന്നത്? ഉത്തരം: ആരാണോ സത്യതയുള്ള കുട്ടികൾ അവർ തീർച്ചയായും സംരക്ഷിക്കപ്പെടും. അഥവാ സംരക്ഷണം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസത്യം ഉണ്ടായിരിക്കും. പഠിപ്പ് മുടക്കുക, സംശയത്തിൽ വരുക അർത്ഥം ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസത്യമുണ്ട്. അവരെ മായ പ്രഹരിക്കുന്നു. ചോദ്യം: മായ കാന്തമാകുന്നത് ഏതു കുട്ടികൾക്കാണ്? ഉത്തരം: ആരാണോ മായയുടെ മനോഹാരിതയിൽ ആകർഷിതരാകുന്നത് അവർക്ക് മായ കാന്തമാകുന്നു. ശ്രീമതത്തിലൂടെ നടക്കുന്ന കുട്ടികൾ ആകർഷിതരാവുകയില്ല. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കി തരികയാണ്. ആത്മീയ അച്ഛൻ നമ്മൾ ആത്മീയ കുട്ടികളെ പഠിപ്പിക്കുകയാണ് എന്ന് കുട്ടികൾക്കും നിശ്ചയമുണ്ട്. ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടുന്നുമുണ്ടല്ലോ. മൂലവദനത്തിൽ വേർപിരിയുന്നില്ല, അവിടെ എല്ലാവരും ഒരുമിച്ചാണ് ഇരിക്കുന്നത്. ആത്മാക്കൾ തീർച്ചയായും അവിടെ നിന്ന് വേർപിരിയുന്നുണ്ട്, വന്ന് അവരവരുടെ പാർട്ട് ഇവിടെ അഭിനയിക്കുന്നു. സദോ പ്രധാനത്തിൽ നിന്നും ഇറങ്ങി തമോ പ്രധാനമായി മാറുന്നു. അപ്പോഴാണ് പതിത പാവന ഞങ്ങളെ പാവനമാക്കി എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. ഞാൻ 5000 വർഷങ്ങൾക്ക് ശേഷം വരുന്നു എന്ന് ബാബയും പറയുന്നുണ്ട്. ഈ സൃഷ്ടിചക്രം തന്നെ 5000 വർഷത്തിന്റേതാണ്. മുമ്പ് നിങ്ങൾക്കും ഇതറിയുമായിരുന്നില്ല. ശിവ ബാബ മനസ്സിലാക്കി തരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ശരീരത്തിലൂടെയാണ് മനസ്സിലാക്കി തരുന്നത്. മുകളിൽ നിന്ന് ഒരു ശബ്ദവും പുറപ്പെടുവിക്കുന്നില്ല. ശക്തി അഥവാ പ്രേരണയുടെ ഒരു കാര്യവുമില്ല. നിങ്ങൾ ആത്മാക്കൾ ശരീരത്തിൽ വന്ന് സംഭാഷണം നടത്തുന്നു. അതുപോലെ ബാബയും പറയുകയാണ്, ഞാനും ശരീരത്തിലൂടെ നിർദ്ദേശം നൽകുകയാണ്. പിന്നെ അതനുസരിച്ച് ആരെ എത്ര നടക്കുന്നുവോ അത്രയും തനിക്ക് തന്നെ മംഗളം ചെയ്യുന്നു. ശ്രീമതത്തിലൂടെ നടക്കുകയോ നടക്കാതിരിക്കുകയോ ടീച്ചർ പറയുന്നത് കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ ചെയ്യുമ്പോൾ തനിക്ക് തന്നെ മംഗളമോ അഥവാ അമംഗളമോ ചെയ്യുകയാണ്. പഠിച്ചില്ലെങ്കിൽ തീർച്ചയായും തോറ്റുപോകും. ഇത് മനസ്സിലാക്കി തരുന്നുണ്ട് ശിവബാബയിൽ നിന്ന് പഠിച്ച് പിന്നീട് മറ്റുള്ളവരെ പഠിപ്പിക്കണം. അച്ഛൻ മകനെ ശോചിപ്പിക്കുന്നു. ശാരീരിക പിതാവിന്റെ കാര്യമല്ല ഇത്, ആത്മീയ അച്ഛനാണ്. എത്രത്തോളം നമ്മൾ ശ്രീമതത്തിലൂടെ നടക്കുന്നുവോ അത്രയും സമ്പത്ത് നേടാൻ സാധിക്കും എന്നത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. പൂർണമായി നടക്കുന്നവർക്ക് ഉയർന്ന പദവി നേടാനും സാധിക്കും. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാപം ഇല്ലാതാകും. രാവണ രാജ്യത്തിൽ നിങ്ങളുടെ പാപം വളരെയധികം വർദ്ധിച്ചിരിക്കുകയാണ്. വികാരത്തിൽ പോകുന്നതുകൊണ്ട് തന്നെയാണ് പാപാത്മാവായി മാറുന്നത്. തീർച്ചയായും പുണ്യ ആത്മാവും പാപാത്മാവും ആകുന്നുണ്ട്. പുണ്യ ആത്മാക്കളുടെ മുന്നിൽ പോയി പാപാത്മാക്കൾ തലകുനിക്കുന്നു. ദേവതകളാണ് പുണ്യ ആത്മാക്കളെന്നും അവരാണ് പുനർജന്മം എടുത്തെടുത്ത് പാപാത്മാവായി മാറുന്നതെന്നും മനുഷ്യർക്ക് അറിയുകയില്ല. ഇവർ സദാ പുണ്യ ആത്മാവായിരിക്കുന്നുവെന്നാണ് അവർ മനസ്സിലാക്കിയിരിക്കുന്നത്. ബാബ മനസ്സിലാക്കി തരികയാണ്, പുനർജന്മം എടുത്തെടുത്ത് സദോ പ്രധാനത്തിൽ നിന്നും തമോ പ്രധാനം വരെ എത്തുന്നു. തികച്ചും പാപാത്മാവായി മാറുമ്പോൾ വീണ്ടും ബാബയെ വിളിക്കുന്നു. പുണ്യ ആത്മാവായി മാറുമ്പോൾ ഓർമ്മിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിങ്ങൾ കുട്ടികൾ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കണം, സേവനം ചെയ്യണം, ബാബ പോയി എല്ലാവർക്കും കേൾപ്പിക്കുകയില്ല. കുട്ടികൾ സേവനത്തിന് യോഗ്യരായെങ്കിൽ കുട്ടികൾ തന്നെയാണ് പോകേണ്ടത്. മനുഷ്യരാണെങ്കിൽ പ്രതിദിനം അസുരന്മാരായി മാറുകയാണ്. ബാബയെ തിരിച്ചറിയാത്തതുകൊണ്ട് വിഡ്ഢിത്തങ്ങൾ കാണിക്കുന്നതിൽ വിളംബം വരുത്തുന്നില്ല. ഗീതയുടെ ഭഗവാൻ കൃഷ്ണൻ എന്നാണ് മനുഷ്യർ പറയുന്നത്. കൃഷ്ണൻ ദേഹധാരിയാണെന്നും ദേവതയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം. കൃഷ്ണനെ അച്ഛനെന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും അച്ഛനെയല്ലേ ഓർമ്മിക്കുന്നത്. ആത്മാക്കളുടെ അച്ഛനായി രണ്ടാമതൊരാളില്ല. ഈ പ്രജാപിത ബ്രഹ്മാവും പറയുന്നു നിരാകാരനായ അച്ഛനെ ഓർമ്മിക്കണമെന്ന്. ഇത് സാകാര പിതാവാണ്. ഒരുപാട് പേരെ മനസ്സിലാക്കി തരുന്നുണ്ട്. ചിലർ പൂർണമായി മനസ്സിലാക്കാത്തത് കാരണം തെറ്റായ വഴിയിലൂടെ നടന്ന് കാട്ടിൽ പോയി അകപ്പെടുന്നു. ബാബ സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത്. എന്നിട്ടും കാടിനെ നേർക്ക് പോകുന്നു. നിങ്ങളെ കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് രാവണനാണെന്ന് ബാബ മനസ്സിലാക്കി തരുന്നു. നിങ്ങൾ മായയോട് തോൽക്കുകയാണ്. വഴി മറന്നു പോകുന്നതുകൊണ്ട് പിന്നീട് കാട്ടിലെ മുള്ളായി തീരുന്നു. അവർ പിന്നീട് സ്വർഗത്തിൽ വൈകി വരുന്നു. സ്വർഗത്തിൽ പോകുന്നതിനുള്ള പുരുഷാർത്ഥം ചെയ്യാനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ത്രേതായുഗത്തെ പോലെ സ്വർഗമെന്ന് പറയുകയില്ല. 25% കുറവ് വരുന്നുണ്ടല്ലോ. തോൽക്കുന്നവരാണ് അവിടേക്ക് പോകുന്നത്. പഴയ ലോകത്തെ ഉപേക്ഷിച്ച് പുതിയ ലോകത്തിലേക്ക് പോകുന്നതിനാണ് നിങ്ങളിവിടെ വന്നിരിക്കുന്നത്. ത്രേതായുഗത്തെ പുതിയ ലോകമെന്ന് പറയുകയില്ല. തോൽക്കുന്നവരാണ് അവിടേക്ക് പോകുന്നത്. കാരണം ശരിയായ വഴിക്കല്ല പോകുന്നത്. ഇറങ്ങുകയും കയറുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്താണോ ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഓർമ്മ നിൽക്കുന്നില്ല എന്ന് നിങ്ങൾക്കും അനുഭവമുണ്ട്. സ്വർഗവാസിയാകുന്നവർ നല്ല രീതിയിൽ വിജയിച്ചവരാണ്. ത്രേതായുഗത്തിലേക്ക് പോകുന്നവർ തോൽക്കുന്നവരാണ്. നിങ്ങൾ നരകവാസിയിൽ നിന്ന് സ്വർഗവാസിയാകുന്നു, ഇല്ലെങ്കിൽ തോറ്റവർ എന്ന് പറയുന്നു. ആ പഠിപ്പാണെങ്കിൽ പിന്നീട് രണ്ടാമതും പഠിക്കുന്നു. ഇവിടെ രണ്ടാമത്തെ വർഷം പഠിക്കുന്നതിന്റെ കാര്യം തന്നെയില്ല. ആരാണോ കൽപ്പം മുമ്പും ചെയ്തത് അവർ തന്നെയാണ്. ജന്മജന്മാന്തരം കൽപ്പകൽപ്പാന്തരം അതേ പരീക്ഷ പാസ്സാകുന്നത്. ഈ ഡ്രാമയുടെ രഹസ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കണം. ചിലർ മനസ്സിലാക്കുന്നു, ഇനി ഞങ്ങൾക്ക് നടക്കാൻ സാധിക്കുകയില്ല. പ്രായമായവരാണെങ്കിൽ അവരുടെ കൈപിടിച്ച് നടത്തിക്കുകയാണെങ്കിൽ നടക്കും, ഇല്ലെങ്കിൽ വീണുപോകും. പക്ഷെ ഭാഗ്യത്തിൽ ഇല്ലെങ്കിൽ പുഷ്പമാക്കി മാറ്റാൻ വേണ്ടി എത്ര പരിശ്രമിച്ചാലും ആവുകയില്ല. എരിക്കിനെയും പൂവെന്ന് പറയും. ഈ മുള്ളുകളാണെങ്കിൽ വേദനിപ്പിക്കുന്നു. ബാബ വളരെയധികം മനസ്സിലാക്കി തരുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ഏത് ശിവന്റെ പൂജയാണോ ചെയ്തിരുന്നത്, ആ ശിവൻ ഇന്ന് നിങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ കാര്യത്തിലും പുരുഷാർത്ഥത്തിന് വേണ്ടി ശക്തി നൽകുകയാണ്. മായ നല്ല നല്ല പൂക്കളെ പോലും താഴെ വീഴ്ത്തുന്നു, തവിട് പൊടിയാക്കുന്നു. അവരെ കുലദ്രോഹിയെന്ന് പറയുന്നു. ആരാണോ ഒരു രാജധാനി ഉപേക്ഷിച്ച് വേറൊന്നിലേക്ക് പോകുന്നത് അവരെ കുലദ്രോഹിയെന്ന് പറയുന്നു. ബാബയും പറയുകയാണ്, എന്റേതായി മാറി പിന്നീട് മായയുടേതാവുകയാണെങ്കിൽ അവരെ കുലദ്രോഹിയെന്ന് പറയുന്നു. അവരുടെ പെരുമാറ്റവും അങ്ങനെയുള്ളതായിരിക്കും. ഇപ്പോൾ ബാബ മായയിൽ നിന്ന് മോചിപ്പിക്കാൻ വന്നിരിക്കുകയാണ്. കുട്ടികൾ പറയുകയാണ്, മായ വളരെ സൂത്രശാലിയാണ്, തന്റെ നേരെ ആകർഷിക്കുകയാണ്. മായ കാന്തം പോലെയാണ്. ഈ സമയം കാന്തത്തിന്റെ രൂപം ധരിച്ചിരിക്കുകയാണ്. വളരെ മനോഹരമായ ലോകത്തിൽ അകപ്പെട്ടിരിക്കുകയാണ്. മുമ്പ് സിനിമ മുതലായവയൊന്നും ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം വന്നിട്ട് 100 വർഷം ആകുന്നേയുള്ളൂ. ബാബ അനുഭവിയാണല്ലോ. അതുകൊണ്ട് കുട്ടികൾക്ക് ഈ ഡ്രാമയുടെ രഹസ്യം വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കി കൊടുക്കണം. ഓരോ കാര്യങ്ങളും കൃത്യമായും അടങ്ങിയിട്ടുള്ളതാണ്. എതിർക്കുന്നവരെ സംബന്ധിച്ച് 100 വർഷം കൊണ്ട് ഇത് സ്വർഗം പോലെയാണ്. സ്വർഗം കുറച്ചുകൂടി വേഗത്തിൽ ഉണ്ടാകുമെന്ന്. അതുകൊണ്ടിപ്പോൾ മനസ്സിലാകുന്നു, സയൻസും വളരെയധികം സഹായിക്കുന്നുണ്ട്. ഈ സയൻസ് വളരെ സുഖം നൽകുന്നതുമാണല്ലോ. ആ സുഖം സ്ഥായിയായി മാറുന്നതിന് വേണ്ടി ഈ പഴയ ലോകത്തിന് വിനാശമുണ്ടാകണം. ഭാരതത്തിന്റെ ഭാഗ്യത്തിൽ സത്യുഗത്തിലെ സുഖം ഉള്ളത് തന്നെയാണ്. അവരെല്ലാം പിന്നീട് വരുന്നവരാണ്. എപ്പോഴാണോ ഭക്തിമാർഗം ആരംഭിക്കുന്നത്, ഭാരതവാസികൾ വീഴുന്നു. അപ്പോൾ മറ്റു ധർമ്മത്തിലുള്ളവർ നമ്പർ ക്രമമനുസരിച്ച് വരുന്നു. ഭാരതം വീണ് വീണ് പാടെ താഴെ പതിക്കുന്നു. ഇനി കയറണം. ഇവിടെയും കയറുകയും വീഴുകയും ചെയ്യുന്നുണ്ട്. എത്ര വീഴുന്നുണ്ടെന്ന് കാര്യമേ ചോദിക്കരുത്. ബാബയാണ് നമ്മെ പഠിപ്പിക്കുന്നത് എന്ന കാര്യം ചിലർ അംഗീകരിക്കുന്നതേയില്ല. ബാബ മഹിമ ചെയ്യുന്ന നല്ല നല്ല സേവന സന്നദ്ധരായ കുട്ടികൾ പോലും മായയുടെ പിടിയിൽ പെട്ടുപോകുന്നു. ഗുസ്തി നടക്കുകയാണല്ലോ. മായയും അങ്ങനെ യുദ്ധം ചെയ്യുന്നു. ഒറ്റയടിക്ക് പൂർണമായും വീഴ്ത്തുന്നു. മുന്നോട്ടു പോകും തോറും നിങ്ങൾ കുട്ടികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, മായ ഒറ്റയടിക്ക് പൂർണമായും ഉറക്കിക്കളയുന്നു. എന്നാലും ബാബ പറയുകയാണ്, ഒരു തവണയെങ്കിലും ജ്ഞാനം കേട്ടിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ വരുമെന്ന്. ബാക്കി പദവിയൊന്നും നേടാൻ സാധിക്കുകയില്ല. കൽപ്പം മുമ്പ് ആരെ എന്ത് പുരുഷാർത്ഥമാണോ ചെയ്തിരുന്നത്, അഥവാ പുരുഷാർത്ഥം ചെയ്ത് ചെയ്ത് വീണു പോയിട്ടുള്ളത്, അതുപോലെ തന്നെയാണ് ഇപ്പോഴും വീഴുന്നതും കയറുന്നതും. വിജയവും തോൽവിയും ഉണ്ടാകുമല്ലോ. ഓർമ്മയിലാണ് മുഴുവൻ കാര്യവും അടങ്ങിയിട്ടുള്ളത്. കുട്ടികൾക്കിപ്പോൾ അളവറ്റ ഖജനാവാണ് ലഭിക്കുന്നത്. അവരാണെങ്കിൽ എത്ര ലക്ഷങ്ങളുടെ നഷ്ടമാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. ചിലർ ഒരു ജന്മത്തേക്ക് ലക്ഷങ്ങളുടെ ധനവാനായി മാറുന്നു. അടുത്ത ജന്മത്തിൽ ഇത്രയും ധനമൊന്നും ഉണ്ടായിരിക്കുകയില്ല. കർമ്മക്കണക്കും വളരെയേറെ ഉണ്ടായിരിക്കും. അവിടെ സ്വർഗത്തിൽ കർമ്മക്കണക്കിന്റെ കാര്യം തന്നെയില്ല. ഈ സമയം 21 ജന്മത്തേക്ക് നിങ്ങൾ വളരെയേറെ സമ്പാദിക്കുകയാണ്. ആരാണോ പൂർണമായും പുരുഷാർത്ഥം ചെയ്യുന്നത്, അവർ സ്വർഗത്തിന്റെ പൂർണ്ണ സമ്പത്ത് നേടുന്നു. ഞങ്ങൾ തീർച്ചയായും സ്വർഗത്തിന്റെ സമ്പത്ത് നേടുമെന്ന കാര്യം ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം. പിന്നീട് താഴേക്ക് വീണുപോകുമെന്ന ചിന്ത ഉണ്ടാവരുത്. ഏറ്റവും കൂടുതൽ വീണുപോയവർക്ക് ഇപ്പോൾ കയറുക തന്നെ വേണം. സ്വാഭാവികമായി പുരുഷാർത്ഥം നടന്നുകൊണ്ടിരിക്കും. നോക്കൂ, മായ എത്ര പ്രബലമാണെന്ന് ബാബ മനസ്സിലാക്കി തരികയാണ്. മനുഷ്യരിൽ വളരെയധികം അജ്ഞാനം നിറഞ്ഞിരിക്കുകയാണ്. അജ്ഞാനം കാരണം ബാബയെപ്പോലും സർവവ്യാപിയെന്ന് പറയുന്നു. ഭാരതം വളരെ നല്ലതായിരുന്നു. നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പോൾ വീണ്ടും ആയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഈ ദേവതകൾക്ക് എത്ര മഹിമയാണുള്ളത് എന്നത് നിങ്ങൾ കുട്ടികൾക്കല്ലാതെ വേറെ ആർക്കും അറിയുകയില്ല. പരിധിയില്ലാത്ത ജ്ഞാനസാഗരനായ ബാബ വന്ന് നമ്മെ പഠിപ്പിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം. എന്നിട്ടും മായ അനേകരെ സംശയത്തിലേക്ക് കൊണ്ടുപോകുകയാണ്. കള്ളവും കാപട്യവും ഉപേക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ബാബ പറയുകയാണ്, തന്റെ സത്യസത്യമായ ചാർട്ട് എഴുതും. പക്ഷെ ദേഹാഭിമാനം കാരണം സത്യം പറയുന്നില്ല. അതുകൊണ്ട് അതും വികർമ്മമായി മാറുന്നു. സത്യം പറയണമല്ലോ, ഇല്ലെങ്കിൽ വളരെയധികം ശിക്ഷ അനുഭവിക്കേണ്ടതായി വരും. ഗർഭജയിലും വളരെയധികം ശിക്ഷ ലഭിക്കും. ഇനി ഞാൻ അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുകയില്ല എന്ന് പറഞ്ഞ് കരയുന്നു. എങ്ങനെയാണോ ചിലർക്ക് അടി കിട്ടുമ്പോൾ മാപ്പ് യാചിക്കുന്നത്, ശിക്ഷ ലഭിക്കുമ്പോഴും അങ്ങനെ ചെയ്യുന്നു. മായയുടെ രാജ്യം എപ്പോഴാണ് ആരംഭിക്കുന്നത് എന്ന കാര്യം നിങ്ങൾ കുട്ടികൾക്ക് ഇപ്പോൾ മനസ്സിലായി. പാപം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ കാണുകയാണ്, ഇവർ ഇത്രയും മധുരമായി വിനയമുള്ളവരായി മാറുന്നില്ല. ബാബ എത്ര വിനയത്തോടെയാണ് കുട്ടികളെ പോലെയാണ് നടക്കുന്നത്. കാരണം ഡ്രാമയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണോ സംഭവിക്കുന്നത് അതെല്ലാം ഡ്രാമയിലുള്ളത് എന്ന് പറയുന്നു. വീണ്ടും ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു. ബാബ് ദാദ രണ്ടുപേരും ഒരുമിച്ചാണല്ലോ. ദാദയുടെ അഭിപ്രായം വേറെയാണ്. ഈശ്വരന്റെ അഭിപ്രായവും വേറെ തന്നെയാണ്. ഈ മതം ആരാണ് നൽകുന്നത് എന്ന് മനസ്സിലാക്കണം. ഇദ്ദേഹവും അച്ഛൻ തന്നെയാണല്ലോ. അച്ഛൻ പറയുന്നത് അംഗീകരിക്കേണ്ടേ? ബാബ വലിയ അച്ഛനാണല്ലോ. അതുകൊണ്ട് ബാബ പറയുകയാണ്, ശിവ ബാബയാണ് മനസ്സിലാക്കി തരുന്നത് തന്നെ മനസ്സിലാക്കും. മനസ്സിലാക്കുന്നില്ല എങ്കിൽ പദവിയും നേടാൻ സാധിക്കുകയില്ല. ഡ്രാമ പ്ലാൻ അനുസരിച്ച് ബാബയുമുണ്ട് ദാദയുമുണ്ട്. ബാബയുടെ ശ്രീമതം ലഭിച്ചിരിക്കുകയാണ്. മായ അങ്ങനെയാണ്. ആരാണോ മഹാവീരൻ, ഫയൽമാൻ, അവരെ കൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള മോശമായ കർമ്മം ചെയ്യിപ്പിക്കും. ബാബയുടെ ശ്രീമതത്തിലല്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ എന്റെ ആസുരീയ മതത്തിലാണ് എന്ന് ഫീൽ ചെയ്യും. ശ്രീമതം തരുന്ന ആൾ വന്ന് ആസന്നസ്ഥനാണ്. ബാബയുടേത് ഈശ്വരീയ മതമാണ്. ബാബ പറയുകയാണ്, അഥവാ ഇദ്ദേഹം അങ്ങനെയുള്ള ഏതെങ്കിലും മതം നൽകുകയാണെങ്കിൽ പോലും അതിനെ ശരിയാക്കാൻ ഞാനിരിക്കുന്നുണ്ട്. എന്തായാലും എനിക്ക് രഥം വേണമല്ലോ. ഞാൻ ഈ രഥം എടുക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് വളരെയധികം നിന്ദ അനുഭവിക്കേണ്ടതായി വരുന്നത്. ഇല്ലെങ്കിൽ ഒരിക്കലും നിന്ദ അനുഭവിക്കേണ്ടി വരികയില്ല. അതുകൊണ്ട് ഇദ്ദേഹത്തെയും എനിക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. തീർച്ചയായും ബാബ രക്ഷ ചെയ്യുന്നു. കുട്ടികളുടെ രക്ഷ അച്ഛൻ ചെയ്യുന്നുണ്ടല്ലോ. എത്രത്തോളം സത്യത്തിലൂടെ നടക്കുന്നുവോ അത്രയും രക്ഷയും ഉണ്ടാകുന്നു. കള്ളന്മാരെ സംരക്ഷിക്കുകയില്ല. അവർക്ക് പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ബാബ മനസ്സിലാക്കി തരികയാണ്, മായ ഒറ്റയടിക്കും. മൂക്കിൽ പിടിച്ച് എല്ലാം അവസാനിപ്പിക്കും. മായ പിടിച്ച് വിഴുങ്ങിയതുകൊണ്ട് പഠിപ്പ് ഉപേക്ഷിച്ചുവെന്ന് കുട്ടികൾ സ്വയം ഫീൽ ചെയ്യും. തീർച്ചയായും പഠിപ്പ് പഠിക്കും എന്ന് ബാബ പറയുന്നു. ശരി, എവിടെ ആരുടെയാണ് കുഴപ്പം? ആരെന്തു ചെയ്യുന്നുവോ അത് ഭാവിയിൽ നേടും. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ്. മായ സന്തോഷത്തിലിരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ പ്രഹരമേൽപ്പിക്കുന്നു. ബാബ എന്താണ് സംഭവിച്ചത് എന്നറിയുന്നില്ല എന്ന് പറഞ്ഞ് പിന്നീട് കരയുന്നു. യുദ്ധമൈതാനത്തിൽ വളരെ ശ്രദ്ധയോടിരിക്കണം. എന്തുകൊണ്ടെന്നാൽ എപ്പോൾ എവിടെ നിന്ന് പ്രഹരമേൽക്കുമെന്ന് അറിയില്ലല്ലോ. എങ്കിലും കൂടുതൽ ശക്തിയുള്ളവരാണെങ്കിൽ അടുത്ത ആളെ വീഴ്ത്തുന്നു. പിന്നീട് യുദ്ധം അടുത്ത ദിവസത്തേക്ക് വയ്ക്കുന്നു. ഈ മായയുമായുള്ള യുദ്ധം അവസാനം വരെ നടന്നുകൊണ്ടിരിക്കും. താഴേക്കും മുകളിലേക്കും പോയിക്കൊണ്ടിരിക്കും. പല കുട്ടികളും സത്യം പറയുന്നില്ല. മാനം പോകുമോ എന്ന് വളരെയധികം ഭയക്കുന്നു. ബാബ എന്തു പറയുമെന്ന് അറിയില്ല. ഏതുവരെ സത്യം പറയുന്നില്ലയോ അതുവരെയും മുന്നോട്ടു പോകാൻ സാധിക്കുകയില്ല. ഉള്ളിൽ ഭയപ്പെട്ടുകൊണ്ടിരിക്കും. പിന്നീട് വർദ്ധിക്കുന്നു. ഒരിക്കലും സ്വയം സത്യം പറയുന്നില്ല. രണ്ടു പേരുണ്ടെങ്കിൽ ഒരാൾ ബാബയോട് കേൾപ്പിക്കുകയാണെങ്കിൽ ഞാനും കേൾപ്പിക്കാമെന്ന് ചിന്തിക്കുന്നു. മായ വളരെ വലിയ സൂത്രശാലിയാണ്. മനസ്സിലാക്കാൻ കഴിയുമത്. അവരുടെ ഭാഗ്യത്തിൽ ഇത്രയും ഉയർന്ന പദവിയില്ലെങ്കിൽ സർജനോട് ഒളിപ്പിക്കും. ഒളിപ്പിക്കുന്നതിലൂടെ അസുഖം മാറുകയില്ലല്ലോ. എത്ര ഒളിപ്പിക്കുന്നുവോ അത്രയും വീണുകൊണ്ടിരിക്കും. എല്ലാവരിലും ഭൂതമുണ്ടല്ലോ. എപ്പോൾ വരെ കർമാതീത അവസ്ഥയിലെത്തുന്നില്ലയോ അപ്പോൾ വരെ ക്രിമിനൽ ദൃഷ്ടി ഉപേക്ഷിക്കുന്നില്ല. ഏറ്റവും വലിയ ശത്രുവാണ് കാമം. പലരും വീഴുന്നുണ്ട്. അതുകൊണ്ട് ബാബ ഇടയ്ക്കിടയ്ക്ക് മനസ്സിലാക്കി തരികയാണ്, ശിവ ബാബയെ അല്ലാതെ ഒരു ദേഹധാരിയെയും ഓർമ്മിക്കരുത്. ഒരാളുടെയും ഓർമ്മ വരാത്ത തരത്തിൽ ഉറപ്പുള്ള കുട്ടികളുമുണ്ട്. പതിവ്രതകളായ സ്ത്രീകളുണ്ടല്ലോ. അവർക്ക് കുബുദ്ധി ഉണ്ടാവുകയില്ല. ശരി, വളരെ കാലത്തെ വേർപാടിനു ശേഷം തിരിച്ചുകിട്ടിയ മധുരമധുരമായ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണയും പുലർക്കാല വന്ദനവും. ആത്മീയ അച്ഛന്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഒന്ന്, നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ജ്ഞാനസാഗരനാണ്. പരിധിയില്ലാത്ത ബാബയാണ്. ഇതിലൊരിക്കലും സംശയിക്കരുത്. കള്ളവും കാപട്യവും ഉപേക്ഷിച്ച് തന്റെ സത്യം സത്യമായ ചാർട്ടി വെക്കണം. ദേഹാഭിമാനത്തിൽ വന്ന് ഒരിക്കലും കുലദ്രോഹിയാവരുത്. 2. ഡ്രാമയെ ബുദ്ധിയിൽ വച്ച് ബാബയ്ക്കു സമാനം വളരെ മധുരവും വിനയവുമുള്ളവരാകണം. തന്റെ അഹങ്കാരം കാണിക്കരുത്. തന്റെ മതം ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ നടക്കണം. വരദാനം ഒരു ബാബയുടെ സ്നേഹത്തിൽ ലൗലീനമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന സർവ ആകർഷണമുക്തരായി ഭവിക്കട്ടെ. ബാബ്ദാദ കുട്ടികളെ തന്റെ സ്നേഹത്തിന്റെയും സഹയോഗത്തിന്റെയും മടിയിലിരുത്തി ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാർഗം പരിശ്രമത്തിന്റേതല്ല. എന്നാൽ ഹൈവേക്ക് പകരം ഈ ഊടുവഴികളിലൂടെ പോകുമ്പോൾ അഥവാ ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് മാറി സഞ്ചരിക്കുകയാണെങ്കിൽ മടങ്ങി വരുവാൻ പരിശ്രമിക്കേണ്ടി വരുന്നു. പരിശ്രമത്തിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗമാണ് ഒരാളോടുള്ള പ്രേമത്തിൽ കഴിയും. ഒരു ബാബയുടെ സ്നേഹത്തിൽ അലിങ്ങി ഓരോ കാര്യവും ചെയ്യും എങ്കിൽ മറ്റൊന്നും കാണപ്പെടുകയില്ല. സർവ ആകർഷണത്തിൽ നിന്ന് മുക്തമായി മാറും. ശ്ലോകൻ: തന്റെ സൌഭാഗ്യത്തിന്റെ അനുഭവം മുഖത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും ചെയ്യിപ്പിക്കും. ഓം ശാന്തി.